ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. ആഗോള വ്യോമ ഗതാഗത വ്യവസായത്തിൽ ഇന്ത്യ മുൻനിര ശക്തിയായി ഉയർന്നുവരുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അയാട്ടയുടെ 81st വാർഷിക പൊതുയോഗത്തെ ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. ഐക്യരാഷ്ട്ര സഭയുൾപ്പെടെ വിവിധ ബഹുരാഷ്ട്ര സംഘടനകളിലെ പൊതു താൽപര്യമുള്ള വിഷയങ്ങളിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് തുടരാൻ ഇന്ത്യയും പരാഗ്വേയും ധാരണയായി. കൃത്യമായ പരിശോധനകൾ നടക്കുന്നതിനാലാണ് കേരളത്തിൽ കൂടിയ തോതിൽ കോവിഡ് വ്യാപനം റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ മേഖലയിൽ അടുത്ത 5 ദിവസം കനത്ത മഴയ്ക്ക് സാധ്യത. കേരളത്തിൽ മഴയ്ക്ക് നേരിയ ശമനം. US നിർദ്ദേശിച്ച ഗസ വെടിനിർത്തൽ കരാറിൽ പരോക്ഷ ചർച്ചകൾക്ക് സന്നദ്ധത അറിയിച്ച് ഹമാസ്. ഏകദിന ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച് ഓസ്ട്രേലിയൻ ഓൾറൌണ്ടർ ഗ്ലെൻ മാക്സ്വെൽ. IPLൽ നാളെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു, പഞ്ചാബ് കിങ്സ് ഫൈനൽ. വാർത്തകൾ വിശദമായി. ആഗോള വ്യോമ ഗതാഗത വ്യവസായത്തിൽ ഇന്ത്യ മുൻനിര ശക്തിയായി ഉയർന്നുവരുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ അന്താരാഷ്ട്ര വ്യോമ ഗതാഗത അസോസിയേഷന്റെ 81st വാർഷിക പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം.
आज भारत ग्लोबल स्पेस एविएशन कन्वर्जेंस का एक उभरता हुआ लीडर है. भारत की सिविल एविएशन सेक्टर में ऐतिहासिक उड़ान से भली भांति परिचित है. एविएशन सेक्टर कितने बड़े ट्रांसफॉर्मेशन और इनोवेशन का केंद्र बनने वाला. भारत इन सभी संभावनाओं के लिए तैयार है. बीते वर्षों में भारत ने सिविल एविएशन के क्षेत्र में एक अभूतपूर्व परिवर्तन देखा. आज भारत दुनिया का तीसरा सबसे बड़ा डोमेस्टिक एविएशन मार्केट.
ലോകത്തിലെ 3rd വലിയ ആഭ്യന്തര വ്യോമയാന വിപണിയായി ഇന്ത്യ മാറിയതായും ശ്രീ മോദി പറഞ്ഞു. വ്യോമയാന മേഖലയിൽ നയപരമായ നേതൃത്വത്തിന്റെയും നവീകരണത്തിന്റെയും സമഗ്ര വികസനത്തിന്റെയും പ്രതീകമാണ് ഇന്ത്യയെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. ഭീകരവാദത്തിനെതിരെ ഇന്ത്യയുടെ ശക്തമായ നിലപാട് ലോകത്തെ അറിയിക്കുന്നതിനായി MPമാരുടെ നേതൃത്വത്തിൽ സർവകക്ഷി പ്രതിനിധി സംഘങ്ങൾ വിദേശ പര്യടനം തുടരുന്നു. NCP SP MP സുപ്രിയ സുലെ, JDU MP സഞ്ജയ് കുമാർ ഝാ, ശിവസേന MP ശ്രീകാന്ത് ഷിൻഡെ, BJP MPമാരായ രവിശങ്കർ പ്രസാദ്, ബൈജയന്ത് പാണ്ഡ, DMK MP കനിമൊഴി, കോൺഗ്രസ് MP ശശി തരൂർ തുടങ്ങിയവരാണ് 7 സംഘങ്ങളെ നയിക്കുന്നത്. 32 രാജ്യങ്ങളിലാണ് പര്യടനം. ഐക്യരാഷ്ട്രസഭയുൾപ്പെടെ വിവിധ ബഹുരാഷ്ട്ര സംഘടനകളിലെ പൊതു താൽപര്യമുള്ള വിഷയങ്ങളിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് തുടരാൻ ഇന്ത്യയും പരാഗ്വേയും ധാരണയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പരാഗ്വേ പ്രസിഡന്റ് സാന്റിയാഗോ പെനാപലാസിയോസും ന്യൂഡൽഹിയിൽ വിവിധ വിഷയങ്ങളിൽ ചർച്ച നടത്തി. വ്യാപാരം, പ്രതിരോധം, ആരോഗ്യം, കൃഷി എന്നിവ ചർച്ച ചെയ്തതായി വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി പി കുമാരൻ പറഞ്ഞു.
Two sides welcomed the establishment of a joint commission mechanism at the secretary. JCM will serve as a key platform to review and advance cooperation in priority areas of mutual interest. President Pena expressed keen interest in attracting Indian investments to Paraguay. The Indian side would be looking to collaborate with Paraguayan counterparts in a number of areas including health and pharmaceuticals, defense, infrastructure, agriculture, renewable energy and mining.
3 ദിവസത്തെ സന്ദർശനത്തിനായാണ് പരാഗ്വേ പ്രസിഡന്റ് ഇന്ത്യയിലെത്തിയത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് എന്നിവരുമായി അദ്ദേഹം ഇന്ന് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പാരീസിൽ 3 ദിവസത്തെ സന്ദർശനത്തിനെത്തിയ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ നാളെ ലോക വ്യാപാര സംഘടനയുടെ മന്ത്രിതല യോഗത്തിൽ പങ്കെടുക്കും. ഫ്രാൻസിലെ വാണിജ്യ വ്യവസായ മന്ത്രിമാരുമായി കേന്ദ്രമന്ത്രി ഉഭയകക്ഷി കൂടിക്കാഴ്ചകൾ നടത്തും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര നിക്ഷേപ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതികളും ചർച്ചയാകും. ഈ വർഷത്തെ നീറ്റ് PG എൻട്രൻസ് പരീക്ഷ മാറ്റിവെച്ചു. ഈ മാസം 15th നടത്താനിരുന്ന പരീക്ഷയാണ് മാറ്റിവെച്ചത്. കൂടുതൽ പരീക്ഷാ കേന്ദ്രങ്ങൾ സജ്ജമാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുമെന്ന് നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻസ് ഇൻ മെഡിക്കൽ സയൻസസ് അറിയിച്ചു. നീറ്റ് PG പരീക്ഷ ഒറ്റ ഷിഫ്റ്റിൽ നടത്തണമെന്ന് കഴിഞ്ഞ ദിവസം സുപ്രീംകോടതി ഉത്തരവിട്ടിരുന്നു. രാജ്യത്തെ കൽക്കരി ഉൽപ്പാദനത്തിൽ വർധന. മെയ് മാസത്തിൽ മൊത്തം ഉൽപ്പാദനം 86.24 മെട്രിക് ടണ്ണിൽ എത്തിയതായി കൽക്കരി മന്ത്രാലയം അറിയിച്ചു. മുൻ വർഷത്തെ അപേക്ഷിച്ച് 83.96 മെട്രിക് ടൺ വർധനവാണ് ഉൽപ്പാദനത്തിൽ രേഖപ്പെടുത്തിയത്. രാജ്യത്തെ കർഷകരുടെ അഭിവൃദ്ധി ഉറപ്പാക്കുന്നതിനൊപ്പം ഭക്ഷ്യസുരക്ഷയ്ക്കും കേന്ദ്രം പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വികസിത് കൃഷി സങ്കൽപ് അഭിയാന്റെ ഭാഗമായി ബീഹാറിൽ നടന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യവ്യാപകമായി നടക്കുന്ന വികസിത് കൃഷി സങ്കൽപ് അഭിയാൻ 5th കടന്നു. ഛത്തീസ്ഗഡിലെ സുക്മ ജില്ലയിൽ 16 മാവോയിസ്റ്റുകൾ കീഴടങ്ങി. CRPF പോലീസ് ഉദ്യോഗസ്ഥരുടെ മുൻപിലാണ് ഇവർ കീഴടങ്ങിയത്. കീഴടങ്ങിയ ഓരോ മാവോയിസ്റ്റിനും ഛത്തീസ്ഗഡ് സർക്കാർ പ്രഖ്യാപിച്ച 50,000 രൂപ സഹായധനം നൽകും. മുസാഫർപൂരിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ ബീഹാർ സർക്കാരിന് നോട്ടീസ് അയച്ചു. സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത കമ്മീഷൻ സമഗ്രവും നിഷ്പക്ഷവുമായ അന്വേഷണം നടത്തി 3 ദിവസത്തിനകം വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ ചീഫ് സെക്രട്ടറിക്കും DGPക്കും നിർദ്ദേശം നൽകി. സംഭവത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും നോട്ടീസ് അയച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
രാജ്യത്ത് നിലവിൽ 3960+ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തതായി കേന്ദ്ര ആരോഗ്യമന്ത്രാലയം. 1035 പേർക്ക് രോഗബാധ റിപ്പോർട്ട് ചെയ്ത കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ. മഹാരാഷ്ട്രയിൽ 506, ഡൽഹിയിൽ 483 കേസുകൾ റിപ്പോർട്ട് ചെയ്തതായി മന്ത്രാലയം അറിയിച്ചു. കേരളത്തിൽ കൃത്യമായ പരിശോധനയിലൂടെ കോവിഡ് വ്യാപനം രേഖപ്പെടുത്തുന്നത് കൊണ്ടാണ് കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. നിലവിലെ കോവിഡ് വകഭേദത്തിന് വ്യാപനശേഷി കൂടുതലായതിനാൽ മുൻകരുതൽ ആവശ്യമാണെന്നും മന്ത്രി പത്തനംതിട്ടയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു.
ഒരു ആഗോളതലത്തിൽ കോവിഡ് കേസുകളിൽ ഒരു വർധന കണ്ടപ്പോൾ കേരളത്തിൽ നമ്മൾ ടെസ്റ്റ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ സ്റ്റേറ്റ് ലെവൽ RRT ഒക്കെ ചേർന്നു. നമ്മൾ പക്ഷെ വ്യാപകമായിട്ട് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് തീർച്ചയായിട്ടും പോസിറ്റീവ് കേസാണ് റിപ്പോർട്ട് ചെയ്യും. അത് നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും. അപ്പോൾ അതുകൊണ്ടാണ് മറ്റിടങ്ങളിലേക്കാളിലും കൂടുതൽ കേരളത്തിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു, കൃത്യമായിട്ട് കണക്ക് രേഖപ്പെടുത്തുന്നു. അതുകൊണ്ട് ഒരാശങ്കയും വേണ്ട.
നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമായി പുരോഗമിക്കുന്നു. LDF സ്ഥാനാർത്ഥി എം സ്വരാജ്, NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജ്, തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി PV അൻവർ എന്നിവർ ഇന്ന് പത്രിക സമർപ്പിച്ചു. നിലമ്പൂരിൽ ഈ മാസം 19 വോട്ടെടുപ്പ്, 23 വോട്ടെണ്ണൽ നടക്കും. ഏകദിന ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് ഓസ്ട്രേലിയൻ ഓൾറൌണ്ടർ ഗ്ലെൻ മാക്സ്വെൽ. 13 നീണ്ട ഏകദിന കരിയറിന് ശേഷമാണ് വിരമിക്കൽ പ്രഖ്യാപനം. 2015 ICC ലോകകപ്പ് കിരീടം ലഭിച്ചപ്പോൾ ഓസ്ട്രേലിയൻ ടീമിന്റെ ഭാഗമായിരുന്നു മാക്സ്വെൽ. ഈ വർഷം ആദ്യം ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യക്കെതിരായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന ഏകദിന മത്സരം. IPL ക്രിക്കറ്റിൽ നാളെ നടക്കുന്ന ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പഞ്ചാബ് കിങ്സുമായി ഏറ്റുമുട്ടും. അഹമ്മദാബാദിൽ രാത്രി 7:30 മത്സരം. കന്നി കിരീടം ലക്ഷ്യമിട്ടാണ് ശ്രേയസ് അയ്യർ നയിക്കുന്ന പഞ്ചാബും രജത് പാട്ടിദാറിന്റെ നേതൃത്വത്തിലുള്ള ബംഗളൂരുവും നാളെ കളത്തിലിറങ്ങുന്നത്. രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ മേഖലയിൽ അടുത്ത 5 കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പശ്ചിമബംഗാളിലും സിക്കിമിലും കിഴക്ക് മധ്യമേഖലകളിൽ അടുത്ത 7 മിതമായ മഴയ്ക്ക് സാധ്യതയെന്നും മുന്നറിയിപ്പ്. കേരളത്തിൽ മഴയ്ക്ക് നേരിയ ശമനം. കണ്ണൂർ, കാസർഗോഡ്, വയനാട്, കോഴിക്കോട് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് നാളെ വിലക്കേർപ്പെടുത്തി. US നിർദ്ദേശിച്ച ഗാസ വെടിനിർത്തൽ കരാറിന്റെ പശ്ചാത്തലത്തിൽ പരോക്ഷ ചർച്ചകൾ നടത്താൻ സന്നദ്ധത അറിയിച്ച് ഹമാസ്. 60 വെടിനിർത്തൽ കാലയളവിൽ 10 ഇസ്രായേലി ബന്ദികളെ മോചിപ്പിക്കാനും 18 ബന്ദികളുടെ മൃതദേഹങ്ങൾ തിരികെ നൽകാനും US മിഡിൽ ഈസ്റ്റ് പ്രതിനിധി ടി വിറ്റ്കോഫ് കരാറിലൂടെ ഹമാസിനോട് ആവശ്യപ്പെട്ടിരുന്നു. പോളണ്ട് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ PIS പാർട്ടി പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി കരോൾ നവ്രോക്കി വിജയിച്ചു. 50.89% വോട്ടുകളാണ് നവ്രോക്കി നേടിയത്. എതിർ സ്ഥാനാർത്ഥി റാഫാൽ ട്രാസാസ്കോവ്സ്കിക്ക് 49.11% വോട്ടുകൾ ലഭിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 77 കുറഞ്ഞ് 81374, നിഫ്റ്റി 34 താഴ്ന്ന് 24717 നഷ്ടത്തോടെ വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവിലയിൽ വർധന. ഗ്രാമിന് 30 വർദ്ധിച്ച് 8950 പവന് 71600 ഇന്നത്തെ വില. ദക്ഷിണ കൊറിയയിൽ നടന്ന ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യൻ കായിക താരങ്ങളെ പ്രശംസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കായിക താരങ്ങളുടെ പ്രകടനത്തിൽ രാജ്യം അഭിമാനിക്കുന്നതായി അദ്ദേഹം സമൂഹമാധ്യമ പോസ്റ്റിൽ കുറിച്ചു. സിക്കിമിലെ ലാച്ചുങ്ങിൽ കുടുങ്ങിയ 1678 വിനോദസഞ്ചാരികളെ സുരക്ഷിതമായി ഒഴിപ്പിച്ചു. കഴിഞ്ഞ മാസം 29 വടക്കൻ സിക്കിമിൽ പെട്ടെന്നുള്ള മേഘവിസ്ഫോടനത്തിന്റെയും കനത്ത മഴയെയും തുടർന്നാണ് വിനോദസഞ്ചാരികൾ കുടുങ്ങിയത്. കേരളത്തിൽ കൊച്ചി വളപ്പ് ബീച്ചിൽ യമൻ സ്വദേശികളായ 9 അടങ്ങുന്ന സംഘത്തിലെ 2 കാണാതായി. സംഭവസ്ഥലത്ത് കോസ്റ്റൽ പോലീസും അഗ്നിരക്ഷാസേനയും നാവികസേനയും തിരച്ചിൽ നടത്തുന്നുണ്ട്. കോയമ്പത്തൂർ രത്തിന ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിദ്യാർത്ഥികളെയാണ് കാണാതായത്. അണ്ണാ സർവകലാശാലയിലെ വിദ്യാർത്ഥിനിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതി ജ്ഞാനശേഖറിന് ജീവപര്യന്തം തടവും 90,000 പിഴയും വിധിച്ച് ചെന്നൈ മഹിളാ കോടതി. പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള വ്യോമഗതാഗത വ്യവസായത്തിൽ ഇന്ത്യ മുൻനിര ശക്തിയായി ഉയർന്നുവരുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. IATA 81st വാർഷിക പൊതുയോഗത്തെ ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. ഐക്യരാഷ്ട്രസഭയുൾപ്പെടെ വിവിധ ബഹുരാഷ്ട്ര സംഘടനകളിലെ പൊതു താൽപര്യമുള്ള വിഷയങ്ങളിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് തുടരാൻ ഇന്ത്യയും പരാഗ്വേയും ധാരണയായി. കൃത്യമായ പരിശോധനകൾ നടക്കുന്നതിനാലാണ് കേരളത്തിൽ കൂടിയ തോതിൽ കോവിഡ് വ്യാപനം റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ മേഖലയിൽ അടുത്ത 5 കനത്ത മഴയ്ക്ക് സാധ്യത. കേരളത്തിൽ മഴയ്ക്ക് നേരിയ ശമനം. US നിർദ്ദേശിച്ച ഗസ വെടിനിർത്തൽ കരാറിൽ പരോക്ഷ ചർച്ചകൾക്ക് സന്നദ്ധത അറിയിച്ച് ഹമാസ്. ഏകദിന ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച് ഓസ്ട്രേലിയൻ ഓൾറൌണ്ടർ ഗ്ലെൻ മാക്സ്വെൽ. IPL നാളെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പഞ്ചാബ് കിങ്സ് ഫൈനൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.